Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരിതരാകാം, വരമേ ഗണമേ നാഥ കനിമേ ഗണമേ നാഥ.
പുറപ്പാട് ഗ്രന്ഥം സംഗീത കഥാവിഷ്കാരത്തിന്റെ 5-ാം ഭാഗമാണിത്. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. ആ വെളിപാടിന്റെ സാക്ഷാത്കാരമായിരുന്നു സീനായ് മലയിൽ വെച്ച് മോശയിലൂടെ തന്റെ ജനവുമായി ദൈവം ഏർപ്പെട്ട ഉടമ്പടി. അവിടുന്ന് മോശയുടെ ഹൃദയത്തിൽ കോറിയിട്ട പ്രമാണങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി അവ വീണ്ടും കൽഫലകങ്ങളിൽ കൊത്തിവയ്ക്കപ്പെട്ടു. അങ്ങനെ ദീർഘനാൾ മോശ മലമുകളിൽ ദൈവസന്നിധിയിൽ പാർത്തു. അപ്പോൾ താഴെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അവർ മടുത്തു. തങ്ങളുടെ നേതാവ് ഇനി മടങ്ങി വരുമോ എന്നുപോലും ജനങ്ങൾ സംശയിച്ചു. അപ്പോൾ ജനപ്രമാണികൾ അഹ്റോന്റെ ചുറ്റും കൂടി നിർബന്ധമായി പറഞ്ഞു, അഹ്റോനെ, ഞങ്ങൾ കാത്തിരുന്നു മടുത്തു. ഞങ്ങൾക്ക് നേതാവിനെ തരിക. ഈജിപ്റ്റ് രാജ്യത്തു നിന്നും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോന്ന മോശയ്ക്ക് എന്തു സംഭവിച്ചെന്ന് ഇന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും സംശയിക്കുന്നു. പരിഹാസരൂപത്തിലാണ് ജനങ്ങൾ ഇങ്ങനെയെല്ലാം പ്രസ്താവിച്ചത്. ജനങ്ങളുടെ ശാഠ്യം തടയുവാൻ അഹ്റോന് സാധിച്ചില്ല. അയാൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു. കൈവശമുള്ള സ്വർണമെല്ലാം കൊണ്ടുവരുവാൻ അപ്പോൾ അഹ്റോൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സ്വർണമൊരുക്കി അവർ മനോഹരമായൊരു കാളക്കുട്ടിയുടെ പ്രതിമ വാർത്തെടുത്തു. അവർ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിനെ വണങ്ങാൻ തുടങ്ങി. എന്നിട്ട് ജനം ഒന്നടങ്കം ഇങ്ങനെ ആക്രോശിച്ചു, ഈജിപ്റ്റ് രാജ്യത്തു നിന്നും ഞങ്ങളെ രക്ഷിച്ച ദേവൻ ഇതാണ്, ഇതാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ നയിക്കുന്നവൻ ഇതാണ്, ഇതാണ്. ജനങ്ങൾ ആർത്തുല്ലസിച്ച് കാളക്കുട്ടിയെ വഹിച്ചുകൊണ്ട് നടന്നു. അതിനു ചുറ്റും അവർ പാട്ടുപാടി നൃത്തം ചവിട്ടി. ജനങ്ങളുടെ ആവേശം കണ്ട അഹ്റോൻ ഒരു പീഠമുണ്ടാക്കി കാളക്കുട്ടിയെ അതിന്മേൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഓ ജനമേ, ഇതാ നാളെ നമ്മുടെ ദേവന്റെ തിരുനാളാണ്, ഉത്സവമാണ്. കാളക്കുട്ടിയിലുള്ള ഇസ്രായേൽ ജനത്തിന്റെ താൽപര്യം ദൈവത്തോടുള്ള അവിശ്വസ്തതയുടെയും നന്ദികേടിന്റെയും പ്രകടനമായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം അവരെ കർശനമായി മുന്നേ വിലക്കിയിരുന്നു. എന്നിട്ടും ഇസ്രായേൽ അത് മറന്ന് പ്രവർത്തിച്ചു, നന്ദികേട് കാണിച്ചു. അപ്പോൾ ദൈവം മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട് മോശയോടിങ്ങനെ ആജ്ഞാപിച്ചു, ഓ മോസസ്, മോസസ്, ഈജിപ്റ്റ് ദേശത്തുനിന്നും കൊണ്ടുപോകുന്ന ജനങ്ങളുടെ പക്കലേക്ക് നീ ഉടനെ ചെല്ലുക, കാരണം ഞാൻ കാണിച്ചു തന്ന മാർഗത്തിൽ നിന്നും അവർ വ്യതിചലിച്ചിരിക്കുന്നു. എന്റെ കോപം അവരുടെ മേൽ നിപതിച്ചാൽ അവർ നശിച്ചു പോകും. അപ്പോൾ മോശ വിനീതനായി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓ ദൈവമേ, എന്റെ ജനം നശിച്ചു പോകാൻ അങ്ങിടയാക്കരുതേ. ദൈവനിവേശിതനായി മോശ മലയിറങ്ങി വന്നു. അദ്ദേഹം പ്രഭാമയനായിരുന്നു. എന്നാൽ താഴ്വാരത്തെത്തിയ മോശ കണ്ടത് ജനങ്ങൾ കാളക്കുട്ടിയെ ആരാധിക്കുന്നതാണ്. അയാൾ അത്യധികം കുപിതനായി. ദൈവം നൽകിയതും താൻ വഹിച്ചിരുന്നതുമായ പ്രമാണങ്ങളുടെ ഫലകങ്ങൾ മോശ വലിച്ചെറിഞ്ഞു, അവ പൊട്ടിത്തകർന്നു. എന്നിട്ടും മോശ അടങ്ങിയില്ല. താഴ്വാരത്ത് ചെന്ന് സ്വർണക്കാളക്കുട്ടിയെ അയാൾ എടുത്തെറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് അഹ്റോനോടിങ്ങനെ ചോദിച്ചു, ഈ ജനത്തെ ഇത്ര വലിയൊരു പാപത്തിലേക്ക് നയിക്കാൻ മാത്രം അഹ്റോൻ ഇവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ വളരെ താഴ്മയോടെ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങെന്നോട് കോപിക്കരുതേ. വിഗ്രഹാരാധകരായ നമ്മുടെ ജനങ്ങളുടെ ശീലത്തെക്കുറിച്ച് അങ്ങേക്ക് നന്നായിട്ട് അറിവുള്ളതല്ലേ? അവരുടെ ആശയ്ക്ക് വഴങ്ങാൻ അവരെന്നെ നിർബന്ധിക്കുകയായിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് തുലോം ചാച്ചിലുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരുമാണ് ഇസ്രായേൽ ജനമെന്ന് മോശയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അഹ്റോനോട് പൂർണ്ണമായും ക്ഷമിക്കുവാൻ എന്നിട്ടും മോശയ്ക്ക് സാധിച്ചില്ല. എങ്കിലും സാഹോദര്യത്തിന്റെ നിലപാട് സ്വീകരിക്കുവാനും അയാളെ മനസ്സിലാക്കുവാനും മോശ പരിശ്രമിച്ചു. പിന്നെ മോശ താഴെ കൂടാരത്തിന്റെ പടിവാതിൽക്കൽ ചെന്ന് പീഠത്തിൽ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിനുള്ളവർ ആരെല്ലാമാണോ അവർ എന്റെ സമീപത്തേക്ക് വരട്ടെ. ഇതു കേട്ടപ്പോൾ ലേവ്യ വംശത്തിൽപ്പെട്ട എല്ലാവരും തന്നെ മോശയുടെ പക്കലേക്ക് ഓടി വന്നു. മോശ അവരോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ വാളെടുത്ത് എല്ലാ കൂടാരങ്ങളുടെയും പടിവാതിക്കൽ ചെല്ലുക. വിഗ്രഹാരാധനയിലൂടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞവരെയെല്ലാം ഇല്ലായ്മ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും അവരെ കൊല്ലാൻ മടിക്കരുത്. 3000 പേരാണ് ഇസ്രായേലിൽ സ്വർണ കാളക്കുട്ടിയുടെ ഉത്സവരാത്രിയിൽ കൊല്ലപ്പെട്ടതെന്ന് പുറപ്പാട് ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. പിറ്റേ ദിവസം മോശ ജനത്തോടിങ്ങനെ പറഞ്ഞു, ഓ ജനമേ, നിങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. നിങ്ങളുടെ പാപത്തിന് ദൈവത്തിൽ നിന്നും പരിഹാരം നേടുവാൻ ഒരു പക്ഷേ എനിക്ക് സാധിച്ചേക്കും.
നൽകണേ ദൈവമേ മോചനം, പൂർണ മോചനം, നിൽക്കണേ കാവലായി രക്ഷതൻ പാതയിൽ, പാടുന്നു തവ മഹത്വമെന്നും ദൈവമേ. പുകഴ്ത്തുന്നു ഞങ്ങൾ തവ നാമമെങ്ങും,
മോശ വീണ്ടും സീനായ് മല കയറി ചെന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഓ ദൈവമേ, ഈ ജനം സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു, ആരാധിച്ചു. അങ്ങനെ അവർ അങ്ങയെ അവിശ്വസിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്തു. അങ്ങീ ജനത്തോട് ക്ഷമിക്കണമേ ദൈവമേ. അങ്ങ് ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ പേര് തന്നെ ജീവിത പുസ്തകത്തിൽ നിന്നും വെട്ടിനീക്കണമേ, മായിച്ചു കളയണമേ. ഇത് കേട്ട് ദൈവം ഇങ്ങനെ ഉത്തരമരുളി: ഓ മോസസ്, മോസസ്, എനിക്കെതിരായി പാപം ചെയ്തവരെ മാത്രമേ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും വെട്ടിമാറ്റുകയുള്ളൂ. ഇനിയും നീ പോയി ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് ഈ ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിങ്ങൾക്ക് മുൻപേ പോകും, നിങ്ങളെ ഞാൻ നയിക്കും. ഇനിയും ജനത്തെ വിധിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ അവരെ ശിക്ഷിച്ചുകൊള്ളാം. അങ്ങനെ അരുൾ ചെയ്തുകൊണ്ട് തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് ദൈവം മോശയെ വീണ്ടും പറഞ്ഞയച്ചു.
നിങ്ങൾക്കു മുൻപേ അയക്കുമെന്തൂതനെ, നയിക്കുവാൻ നിങ്ങളെ നന്മതൻ പാതയിൽ. എന്നെ ശ്രവിച്ചു ചരിക്കുകിൽ എൻ ജനം, എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ, എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ.
പുറപ്പാടിന്റെ മധ്യേ ഇസ്രായേൽ ജനം സ്വർണക്കാളക്കുട്ടിയെ നിർമ്മിച്ച സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് വിളിച്ച ദൈവത്തോട് ഇസ്രായേൽ കാണിച്ച അവിശ്വസ്തതയാണ്. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുകയും അവരെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ അത്ഭുതകരമായി ചെങ്കടൽ കടത്തി. മരുഭൂമിയിൽ വലഞ്ഞപ്പോൾ ഭക്ഷിക്കാൻ മന്നയും കാടപ്പക്ഷികളും നൽകി. ദാഹിച്ചലഞ്ഞപ്പോൾ പാറയിൽ നിന്നും ജലമൊഴുക്കി അവർക്ക് കുടിക്കാൻ നൽകി. എന്നിട്ടും ഇസ്രായേൽ കാണിച്ചത് നന്ദിഹീനതയാണ്. എന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ പിന്നെയും നയിക്കുന്നു, അവരെ അവിടുന്ന് കാക്കുന്നു. ഈ പരമ്പരയിലെ ഗാനങ്ങൾ ആലപിച്ചത് അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. പുറപ്പാടിന്റെ സംഗീത കഥാവിഷ്കാരം വീണ്ടും അടുത്തയാഴ്ചയിൽ.